പറക്കും ഓർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായിരുന്നു നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ അനുസ്ഥാനിക്കുന്നവനാവുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. നോക്കണി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇതിനൊക്കെ സ്തുതി. ോട് ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു വിഷം സഹോദരായ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം എന്നെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷണമേ. നമ്മുടെ രാജ്യശക്തിയും മഹത്വമേക്കുന്നതിനൊക്കുള്ളതാവുന്നു ആമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ മേശകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അനിയോർത്ത് അറിയമേ രംസാന്റെ അമ്മേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവനുപുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ. പറിച്ചു പോലെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി വേണ്ടി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ കൃപാ സഹായങ്ങൾ ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഞങ്ങളെ പഠിക്കുന്നതായ കാര്യങ്ങൾ ദൈവനാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. പരീക്ഷാ കാര്യങ്ങളെയൊക്കെ എന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. നിന്റെ കൃപാ സഹായങ്ങളാൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ആഴ്ചയിൽ നടക്കാനായിട്ട് പോകുന്ന ക്വിസ് കോമ്പറ്റീഷന്റെ കാര്യങ്ങളെ ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് എസ്ഐയുടെ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇതിന്റെ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറച്ച് എല്ലാവരും പരിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഗ്രഹീതമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കൊന്ന് സഹായിക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ ആനുവൽ കോൺഫറൻസിനെയും ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കും. അതിനുവേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ അതിന്റെ പിൻപിൽ നടക്കുന്നുണ്ടല്ലോ. സ്വർഗത്തിലതെല്ലാം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുവാൻ സംഗതിയാക്കണമേ. എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം നയിച്ച് മുൻപിലേക്ക് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാളും ചിന്തകളെക്കാളും ഉപരി ദൈവീകമായിരിക്കുന്ന ചിന്തകൾക്കൊന്ന് ആസ്ഥാനം നൽകുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ദൈവമായ കർത്താവേയും അഭിയന്ന തിരുമേനിയെയും ഞങ്ങളുടെ സഭയിലെ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ ദൈവത്തിന് അർപ്പിക്കുന്നു. സർവോപരി ഓരോ റീജിയണൽ തലത്തിലും യൂണിറ്റ് തലത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയാണ്. ഒരു വളരെയേറെ കഷ്ടപ്പെട്ടതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം. ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി തുടർന്നും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ജാതിനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. ത്രിയേക ദൈവത്തിന്റെ നിതിരനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ വേണ്ടി നമുക്കൊന്ന് ചേരുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ പത്രോസ് ശ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനം ഇന്നത്തോടുകൂടി അതിന്റെ പൂർത്തീകരണത്തിലെത്തുകയാണ്. ഇനി തുടർന്നുള്ള യോഹന്നാന്റെ ലേഖനങ്ങളാണ്, മൂന്ന് ലേഖനങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്നലെ അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകിയോ ജിജി? അതൊന്ന് പറയാമോ? ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. നമ്മള് സെക്കൻഡ് സാമുവേലിന്റെ ഒരു കുറച്ച് മൂന്നാല് ചാപ്റ്ററും കൂടെ നാലഞ്ച് ചാപ്റ്ററും കൂടെ പഠിച്ച് സെക്കൻഡ് സാമുവേൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പത്രോസ് ശ്ലീഹായുടെ ലേഖനം പഠിച്ചതിന് ശേഷം പിന്നീട് യോഹന്നാന്റെ ലേഖനങ്ങള് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനായിരിക്കും നമുക്ക് എടുത്തു തരുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ മതോപദേശ സാരങ്ങൾ പഠിച്ച് നമ്മളുടെ ഫെയ്ത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുപോലെ ഇപ്രാവശ്യം നമ്മൾ ബഹുമാനപ്പെട്ട അഞ്ചൽ സി വർഗീസ് അച്ഛന്റെ അന്നാമയും പാസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം അതിന്റെ ഒരു ഒരു ബേസിക് ടെക്സ്റ്റ് ആയിട്ടൊന്ന് എടുത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ പ്രായോഗികമായ കുറച്ച് കാര്യങ്ങളോടൊക്കെ ചിന്തിച്ച് വിശ്വാസ പഠനം എന്നുള്ളത് നമ്മൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച മുതൽ ഞാൻ അന്നാമയും പാസ്റ്റോ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങൾ തുടങ്ങാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. കാരണം സെക്കൻഡ് സാമ്പിള് കുറെ ചാപ്റ്ററുകൾ ഉണ്ടല്ലോ, അത് മുഴുവൻ പഠിച്ച് ക്വിസ് കോമ്പറ്റീഷന് പ്രയാസമാണെന്നൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ട് അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ബഹുമാനപ്പെട്ട അച്ഛനും ഫിയുന്നി തിരുമേനിയുടെ പെർമിഷനോടുകൂടി അത് എനിക്ക് മൂന്നാല് അധ്യായങ്ങൾ കൂടി പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ രാജേഷ് അച്ഛനായിരിക്കും പുതിയ നിയമത്തിന്റെ ടെക്സ്റ്റുകൾ, യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പത്രോസിന്റെ ലേഖനം പഠിച്ച് അവസാനിപ്പിച്ച് ഇന്നത്തെ എന്റെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാനായിട്ടാണ് അടുത്ത ആഴ്ച മുതൽ ഞാൻ അന്നാമ്മയും പാസ്റ്ററുമായിരിക്കും എടുക്കുന്നത്. ഫെയ്ത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഒന്ന് അറിയിക്കുക. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് ബാക്കിയും കൂടെ പഠിച്ചിട്ട് മൊത്തം ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളും കൂടി ഒന്ന് റാപ്പപ്പ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാം അധ്യായത്തിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ രണ്ട് വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചിട്ട് മുൻപിലേക്ക് നമുക്ക് പോകാം. 9-ഉം 10-ഉം വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാമോ? 9-10 വാക്യങ്ങൾ, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ നമ്പർ 3, വേഴ്സ് നമ്പർ 9 and 10.
ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്നസം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി എഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും.
ഈ മൂന്നാമത്തെ അധ്യായം തുടങ്ങുമ്പോ തന്നെ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയാ മൂന്നാമത്തെ അധ്യായത്തിൽ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ദ ഡോക്ട്രിൻ അറ്റ് ഇഷ്യൂ, അങ്ങനെ ഒരു ഹെഡിങ് വേണം ഇതിന് കൊടുക്കാം, ദ സെക്കൻഡ് കമ്മിങ്. അതാണ് മൂന്നാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ കൺക്ലൂഡിങ് ഡോക്സോളജിയാണ് 18-ാമത്തെ വാക്യത്തിൽ. അപ്പൊ മൂന്നാം അധ്യായം പൊതുവെ പറഞ്ഞാല് സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള ആശയങ്ങൾ നമുക്ക് നൽകുന്നു. അതിൽ ഈ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഇപ്പൊ നമ്മൾ വായിച്ച 2 വാക്യങ്ങൾ ഉൾപ്പെടെ, സെർട്ടനിറ്റി ഓഫ് The second coming brings comfort എന്നുള്ള ഒരു ആശയമാണ് പത്രോസ് ലേഖനം നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ വരവ് ഉറപ്പാണ്. അത് ചില താമസം എന്ന് വിചാരിക്കുന്നത് അതാ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഉള്ളൂ എന്ന് പറഞ്ഞത് നമ്മുടെ എളിയ ബുദ്ധി വെച്ച് പോലും ചിന്തിച്ചപ്പം അത് ശരിയാണല്ലോ എന്ന് നമുക്ക് ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഭൂമി ഒന്ന് കറങ്ങുന്നതാണ് ഒരു ദിവസം, നമ്മുടെ കണക്ക് നമ്മൾ കൂട്ടുന്നതെങ്കിൽ വേറെ ഭൂമിയെക്കാളും സൂര്യനേക്കാളും ഒക്കെ വലിപ്പമുള്ള വിവൈക്കാനിസ് മജോറിസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ ഒന്ന് കറങ്ങുന്നത് ഒരു ദിവസമായിട്ട് ആ ഗോളത്തിൽ നിന്ന് കണക്ക് കൂട്ടാമെങ്കിൽ ഇതിന്റെ സർവ്വതിന്റെ ഉടയവൻ ഇതിന്റെ എല്ലാം പുറത്തു നിന്ന് ഈ കാര്യങ്ങൾ അവന്റെ ഉള്ളംകൈയിൽ ഇതിനെല്ലാം വഹിച്ചിരിക്കുന്നവൻ ഇതിന്റെ എല്ലാം പുറത്തു നിന്ന് ഹീസ് ബിയോണ്ട് ദി ടൈം ആൻഡ് സ്പേസ്, ഈ സമയത്തിനും കാലത്തിനും ഒക്കെ അതീതനായിരിക്കുന്ന ദൈവത്തിന് അങ്ങനെ ഒരു ദിവസം അത് ദൈവത്തിന്റെ കണക്ക് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും അളന്നാൽ അത് കൃത്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ചില ജീവികൾക്ക് ഒരു ദിവസം മാത്രമേ ആയുസുള്ളൂ, അത് സന്തോഷത്തോടെ ഒരു ദിവസം ജീവിച്ച് മരിക്കുന്നു. നമ്മൾ 80 വയസ്സ് വരെ ജീവിക്കുന്നു. ഡോഗിയർ നമ്മൾ കണക്ക് കൂട്ടുന്ന മറ്റൊരു രീതിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോ ദൈവത്തിന് ഈ ഇതെല്ലാം കൃത്യമാണ്. അല്ല നമ്മൾ പറയുന്ന പോലെ ഈ പെന്തക്കോസ്തുകാർ വ്യാഖ്യാനിക്കുന്ന പോലെ 2000 വർഷം തികയുമ്പം വരും, അല്ലെങ്കിൽ കുറെ ഡേറ്റുകളൊക്കെ പറഞ്ഞു, അന്ന് വരാത്തപ്പോ പിന്നെ വേറെ കുറെ തിയോളജി പറഞ്ഞു, അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. കർത്താവിന്റെ വരവ് ഉറപ്പാണ്. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവൻ, തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവന്. അതുകൊണ്ട് നേരത്തെ ഞാൻ ഒരു ആശയം പറഞ്ഞായിരുന്നു, റാപ്ചർ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്, ഈ ഇവിടുന്ന് എല്ലാവരെയും റാപ്ചർ ചെയ്ത് മേളിലെ ഉൽപ്രാപണം പ്രാപിച്ച് മേളിലേക്ക് പോകുന്നത് പെന്തക്കോസ് ആശയങ്ങളിൽ ഞാൻ ആ ഡാർബിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, 1830s മാത്രമുള്ള ഒരു പഠിപ്പിക്കലോ, 1200 കൊല്ലം ആയതേ ഉള്ളൂ പഠിപ്പിക്കലൊക്കെ തുടങ്ങി. അതിനു മുമ്പേ ആരും അതിനെപ്പറ്റി കൃത്യമായിട്ട് ഒന്നും പറയാത്ത കാര്യങ്ങളായിരുന്നു. ഒരു കൃത്യം ഡേറ്റും ടൈമും വെളിപാട് പുസ്തകത്തിൽ നാല് വാക്യം കൂടെ എടുത്ത് പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷകരമായിട്ടൊക്കെ തോന്നും. അത് തെറ്റായ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് പോകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചു. നമ്മുടെ പ്രശ്നം ഈ ഓർത്തഡോക്സ് സഭയില് ഈ നമ്മളെല്ലാം SI മാരാണല്ലോ. ഈ PC എന്ന് പറയാനായിട്ട് PC ജോർജ് അച്ഛനെ പോലുള്ള കുറച്ച് പേരോ, പോലീസ് കോൺസ്റ്റബിൾ ഒന്നുമില്ല, ഈ വരുന്നവനെല്ലാം SI യാ. അത് കാരണം ഭയങ്കര പഠിപ്പീരാ നമ്മളങ്ങ്. ഒരു നാല് കൂട്ടായ്മയോടെ ഒരു നാല് പേരെ കൂട്ടിയേച്ച് പിന്നെ അങ്ങ് ഒരു ദിവസം എടുത്തങ്ങ് തകർക്കുക. അപ്പൊ എവിടുന്ന ഈ റിസോഴ്സസ് ഒക്കെ എവിടുന്ന? അത് അന്നമയം പാസ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അതിന്റെ തുടക്കത്തിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയാമെങ്കിലും മനസ്സിലിങ്ങനെ തകട്ടി വരുന്നതുകൊണ്ട് അങ്ങ് പറയട്ടെ. എവിടുന്ന റിസോഴ്സസ് അല്ല നമ്മുടെ? നമ്മളെ പെന്തക്കോസ് പ്രസംഗം കേൾക്കുക, ഓർത്തഡോക്സ് സഭ കേൾക്കാൻ പറ്റിയ പ്രസംഗങ്ങളൊന്നും ഇല്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞിട്ട് വേറെ എവിടുന്നേലും നാല് വാക്യം കൂട്ടി ആരേലും പറയുമ്പോൾ അതങ്ങ് നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് നമുക്കൊന്ന് പ്രസംഗിക്കുക. നമ്മുടെ വിഷയം നമുക്ക് പത്ത് പേരെ ഒന്ന് പഠിപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും കേസ് കേട്ട് ഒരു പുതുമയൊക്കെ പഠിപ്പിക്കണം. ഇതിന്റെ വരുംവരായികളൊന്നും നമ്മൾ അന്വേഷിക്കുന്നേയില്ല. എനിക്ക് ഒന്ന് അതിന് പറ്റിയ ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവർത്തനം 17:11 വാക്യം വായിച്ച്, അപ്പോസ്തല പ്രവർത്തി 17:11. വിശ്വാസികൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തി 17:11.
അവൻ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു.
ആ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മിടുക്കന്മാരായ ചില ജൂതന്മാരെ പറ്റി പറയാം. അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോ അവര് നോബിളായിരുന്നു, വളരെ നോബിളായിരുന്നത് കൊണ്ട് അവർ ചെയ്തതെന്താ, ആരെങ്കിലും തിരുവചനം പറഞ്ഞാൽ, പ്രത്യേകിച്ച് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുമ്പോ ആ തിരുവചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ഒരു റെഫറൻസ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ ദിനം പ്രതി പരിശോധിച്ചു പോന്നു. ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ്. PC ജോർജ് അച്ഛൻ കുറെ റെഫറൻസുകൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് നോക്കുന്നുണ്ടോ അച്ഛനീ പറയുന്നതൊക്കെ വല്ല വിടുവായത്തരമാണോ, അതോ പുള്ളി സ്വന്തം തിയോളജി പഠിപ്പിക്കുകയാണോ എന്നൊക്കെ? അത് ടെക്സ്റ്റ് ചെയ്യണം, അത് ടെക്സ്റ്റ് ചെയ്യണം. നമ്മളത് ആ ടെക്സ്റ്റ് നമ്മൾ നോക്കി അച്ഛനെ ടെക്സ്റ്റ് ചെയ്യണം, മനസ്സിലായോ? അപ്പോ നമുക്ക് ആ ഉത്തരവാദിത്വം, ഓരോ വിശ്വാസികൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഈ പഠിപ്പിക്കാൻ പോകുന്നവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എവിടുന്നേലും ഒരു നാല് മുറിവാക്യം കിട്ടിക്കഴിയുമ്പോൾ വളരെ ഹാപ്പിയാണ്. പിന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് തകർക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അതിനുള്ള അങ്ങനെയുള്ള ഈ ചെറിയ കൂട്ടായ്മകൾ കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയൊന്നും അനുവദിച്ചിട്ടുള്ളതല്ല കേട്ടോ. അത് തെറ്റ് പഠിപ്പിച്ചിട്ട് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ വചനമൊന്നും പറയുന്നില്ല, കാരണം ഞങ്ങളങ്ങ് പറയാറൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നില്ലെങ്കിൽ അച്ഛനോട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ അധികാരം, അത് മതോപദസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത് നമ്മുടെ യാഥാർത്ഥ്യം അല്ലാത്തത് ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് പോകരുത്. അതൊക്കെ ഇതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങ് വചനം പറയാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ വീട്ടിലുമൊക്കെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടൊക്കെ പറയുക, പിന്നെ ചെറിയ കൂട്ടായ്മകൾ കൂടി പറയുക, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ തിയോളജിക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ തിയോളജി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം, ഓർത്തോദോക്സോ എന്ന് പറഞ്ഞാൽ ട്രൂ ഫെയ്ത്ത് എന്നർത്ഥം, അതെന്താണെന്ന് ആദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് പിന്നെ പഠിപ്പിക്കാനായിട്ട് പോകാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഉത്പ്രാവണം പോലെയുള്ള സംഭവങ്ങൾ കേട്ട് കഴിയുമ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്ന് കൃത്യം കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, 7 വർഷത്തെ പിന്നെ വാഴ്ച, അതിനിടയ്ക്ക് 3.5 വർഷമാകുമ്പോൾ ആന്റി ക്രൈസ്റ്റ് വരുന്നു. ഇനിയിപ്പോ പുതിയൊരു പഠിപ്പിക്കൽ വരുമായിരിക്കും. ഇപ്പൊ ഐസിസുകാര്, ഇസ്ലാമിക് സ്റ്റേറ്റുകാർ അവർ ചെയ്യുന്ന ക്രൂരതയൊക്കെ നമുക്കറിയാം. അവരിപ്പം നേരെ യൂറോപ്യൻ കൺട്രീസിലോട്ട് ലക്ഷ്യം വെച്ചേക്കുക. ലിബിയ അടുത്തത് അവരുടെ താവളമാക്കുക, അത് പിടിച്ചടക്കാനായിട്ട് പോവുക. ലിബിയയിൽ 2 പാരലൽ സർക്കാരുകളായതുകൊണ്ട് അവിടെ അത് പിടിച്ചടക്കും, ഉടൻ തന്നെ അവർ പിടിച്ചടക്കും. സിറിയൊക്കെ പിടിച്ചടക്കി കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമുക്കറിയാലോ അന്ത്യോക്കിയയിലെ മെത്രാച്ചന്മാരുടെ തിരോധാനം മുതൽ സിറിയ അവരുടെ കസ്റ്റഡിയിലാണ്. ഈവൻ അവിടുത്തെ ഗോതമ്പ് കൃഷി വരെ ഇവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്ര ഭീകരമാണ് കാര്യങ്ങൾ കേട്ടോ. അവര് ഇപ്പൊ ലിബിയയിലേക്ക് കടന്നു, ലിബിയ കടന്നാൽ പിന്നെ നമുക്കറിയാം അതെല്ലാം ബ്രിട്ടീഷ് കോളനികളായിരുന്നു. യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള ഏറ്റവും നല്ല ചാനൽസ് ആണ് ലിബിയ മുതൽ. ലിബിയന്ന് ആയിരക്കണക്കിന് ആൾക്കാര് ഈ കപ്പലിലും ബോട്ടിലും ഒക്കെ ആയിട്ട് യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. റെഫ്യൂജീസ് ആയിട്ട് വരെ പോകാറുണ്ട്. യൂറോപ്യൻ കൺട്രീസ് പൊതുവെ അവരെ സ്വീകരിക്കാറുമുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ. അപ്പൊ ഇനി അവർ അങ്ങനെ ഒരു താവളമാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് അവരുടെ ലക്ഷ്യം ലിബിയ പിടിച്ചടക്കുന്നു എന്നൊരു പ്രശ്നം, അതൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഒരു പഠിപ്പിക്കൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഐസിസിന്റെ മേധാവിയാണെന്നൊക്കെ ഒരു പഠിപ്പിക്കലിന് പെന്തക്കോസ് തലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരിക്കും. ഞാനിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുക, ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവും എന്താണെന്നുള്ള കേൾക്കാവുന്ന ഒരു ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഇമ്പകരമാണെന്ന് നമുക്ക് തോന്നാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, ഇപ്പൊ 666 എന്ന് പറയുന്ന സംഖ്യ അത് മാർപ്പാപ്പായാണ്, റോമാണ്, അതിന്റെ 7 മലകൾ, പിന്നെ 666 എന്ന സംഖ്യ മാർപ്പാപ്പയ്ക്കാണ് വരുന്നതെന്നൊക്കെ പറയും. ഒരുപാട് ദിവസം എഴുതിയപ്പോൾ നീറോ ചക്രവർത്തിയെ പറ്റി എഴുതിയതെന്നുള്ള നമുക്കറിയാം. അതിനുശേഷം വരുന്ന പിന്നെ കമ്പ്യൂട്ടറിനെ അതുമായിട്ട് ചേർന്ന് അട്രിബ്യൂട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളതല്ലാതെ, എല്ലാം മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എനിക്കും അത് മനസ്സിലാക്കാനുള്ള കൗതുകവും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഡോഗ്മയായിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ആദ്യം ഒന്നും അറിയാതെ വരും, അന്ന് റാപ്ചർ ഉണ്ടാകും, അത് കഴിഞ്ഞ 7 വർഷം ഇവിടെ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം, പിന്നീട് കർത്താവ് വരുന്നു, പിന്നീട് 1000 വാഴ്ചയും കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് എത്രമാത്രം യോജിക്കാൻ സാധിക്കത്തില്ല, നമുക്ക് അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല. അതുകൊണ്ട് അതിനെയെല്ലാം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളെന്താ ധാരാളം പഠിപ്പിക്കുന്ന ഓരോ കാലങ്ങൾ ഘട്ടങ്ങളിൽ ഉണ്ടാകട്ടെ, പക്ഷെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് തീർച്ചയായിട്ടും നമ്മൾ നോക്കിപ്പാർത്തിരിക്കും. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഉറക്കം തൂങ്ങിയാണേലും നമ്മൾ ചൊല്ലുന്ന കാര്യം, പക്ഷെ ഇനി ഉറക്കം തൂങ്ങാതെ ചൊല്ലണം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കിപ്പാർക്കുന്നു. കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളി തിരിശീലിട്ടതിന് ശേഷം പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോൾ ആ വരവിനെയാ കാണിക്കുന്നത്, രണ്ടാമത്തെ വരവിനെയാ. അതാ നമ്മുടെ നോക്കിപ്പാർത്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതും പ്രത്യേകിച്ച് ഓർക്കുക. ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുക, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്കുകൾ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അത് പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞു പോയി എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ദീർഘക്ഷമയെ കാണിക്കുക. നമുക്കൂടെ മാനസാന്തരപ്പെടാൻ ഇപ്പൊ കർത്താവ് വന്ന് നമ്മളെ കോപത്തിനിരയാക്കാതെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ദിവസമായി. അതുകൊണ്ടാണ് നമ്മുടെ സഭ എപ്പോഴും പഠിപ്പിക്കുന്നത് മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഈ 4 കാര്യങ്ങളാണ് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടത്. അതെപ്പോഴും മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം നോയമ്പിൽ 40 കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അതായത് കുറിയലായിസോൻ എന്ന് പറഞ്ഞാൽ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ ദ സിന്നർ, ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഇത് ചുങ്കക്കാരനും പിന്നെ പരീശനും കൂടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ ദൈവാലയത്തിൽ മാറത്തടിച്ച് നിലവിളിച്ച പ്രാർത്ഥനയാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി, രക്ഷിക്കപ്പെട്ടവനായിട്ടല്ല, നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് പോയിന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മാർക്കടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ കരുണ ചെയ്യണം. എപ്പോഴാണ് നമുക്ക് കരുണ വേണ്ടത്? ഇവിടെ നമുക്ക് കാറ് മേടിക്കാനും വീട് മേടിക്കാനും ജോലി ശരിയാകാനും ഒക്കെ അത് അങ്ങനെ ഇവിടെ ജീവിക്കുന്ന കാര്യങ്ങളിൽ ശരി, അത് ദൈവത്തിന്റെ കരുണയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇതിനപ്പുറമായി നമ്മുടെ പിടിയിലില്ലാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരുമ്പം അവിടെ നമ്മളോട് കരുണ ചെയ്യണമേ എന്നാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിപ്പോയവരെ ഓർത്ത് മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും എന്ന് പറഞ്ഞാൽ പിതാവിന് തന്റെ 103 സങ്കീർത്തനം 13 വാക്യം അവിടെ പ്രാർത്ഥിക്കുന്നു. പിതാവിന് തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. എപ്പോഴാണ് ഭക്തന്മാരോട് കരുണ തോന്നുന്നേ? ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കരുണ തോന്നും, പക്ഷെ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം ഞങ്ങളുടെ നിത്യ നരകത്തിലേക്ക് നശിപ്പിക്കരുത്. അത് നമ്മൾ തുടർന്ന് കാണാനായിട്ട് പോകും. കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദി ഗോഡ്, ദൈവത്തിന്റെ ദിവസം, അല്ലെങ്കിൽ ദ ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നതായ കാര്യം. അപ്പൊ നമുക്കിപ്പോ കർത്താവ് വന്നിട്ടില്ലെങ്കിൽ അതൊരു നല്ല അവസരമാണ് നമുക്ക് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. 10-ാം വാക്യത്തിൽ പറയുക, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസം, ഇത് പഴയ നിയമത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് കർത്താവിന്റെ ദിവസം എന്നുള്ളത്. യെശയ്യാ പ്രവചനം 2:11 ഒന്ന് വായിക്കാം. യെശയ്യാവ് 2:11,
മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും,
അതാണ് ദൈവത്തിന്റെ ദിവസം വരുന്ന സമയം സംഭവിക്കുന്ന കാര്യങ്ങളാണ് യെശയ്യാ പ്രവചനം രണ്ടാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അവിടെ പറയുക പുരുഷന്മാരുടെ അതായത് നമ്മുടെയുള്ള നിഗളങ്ങളും കാര്യങ്ങളും എല്ലാം താഴെ ഈ യഹോവയുടെ ദിവസം എന്നുള്ളത് ഒരു വലിയ കൺസെപ്റ്റാണ് പഴയ നിയമത്തിലേത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതാ അടുത്ത വാക്യത്തിൽ എന്നാ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും അതാണ് യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദി ഗോഡ് യാഹ്വേ, ദ ഡേ ഓഫ് ദി യാഹ്വേ. അതൊരു പ്രധാന ആശയമാണ് പഴയ നിയമത്തിൽ. വീണ്ടും 13-ാം അധ്യായം അതേ യെശയ്യാ പ്രവചനത്തിൽ തന്നെ 13-ാം അധ്യായം 6-ാം വാക്യത്തിലും ദൈവത്തിന്റെ ദിവസം എന്നുള്ള ഒരു ആശയം പറയുന്നുണ്ട്. 13-ാം അധ്യായം 6-ാം വാക്യം
യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയെടുവിൽ അത് സർവശക്തിയിൽ നിന്ന് സർവനാശം പോലെ വരുന്നു.
യഹോവയുടെ ദിവസം, അത് വീണ്ടും പത്രോസിലെ അടുത്ത് ഉപയോഗിക്കുന്ന ഈ പഴയ നിയമത്തിൽ നിന്നാ യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദി ഗോഡ്, ദൈവത്തിന്റെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവിൻ. അത് താഴോട്ട് പറയുന്നത് സകല ഹൃദയം ഉരുകിപ്പോകും, കൈകൾ തളർന്നു പോകും, വേദനയും ദുഃഖം അവർക്ക് പിടിപെടും, നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. ഇത് പഴയ നിയമത്തിന് വളരെ ശക്തമായ ഒരു പഠിപ്പിക്കലായിരുന്നു. അത് തന്നെയാണ് ആമോസ് 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്. വായിച്ച ആമോസ് 5:18.
യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ.
ഈ ഒരു കാര്യം യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദി യാഹ്വേ, ഈ ഒരു കാര്യം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ട് അന്നെല്ലാം വേദന ദുഃഖം വെളിച്ചമല്ലാന്ന് ഇരുട്ട്, അങ്ങനെ യഹോവയുടെ ദിവസം വരുമ്പോൾ അതൊരു ശക്തമായ ദിവസമായിരിക്കും, അത് നമുക്ക് ന്യായവിധിക്കുള്ള ദിവസമായിരിക്കും, ഇരുട്ടായിരിക്കും എന്നുള്ളൊരു ആശയം വളരെ ശക്തമായി എല്ലാവരുടെ മനസ്സിൽ കിടപ്പുള്ളതായി ഇത് വായിക്കുന്നു. നമ്മുടെ മനസ്സിലില്ലെന്നേ ഉള്ളൂ, ഇത് വായിക്കുന്ന അന്നത്തെ ക്രിസ്ത്യാനികൾ, ആദിമ ക്രിസ്ത്യാനികളുടെ എല്ലാ മനസ്സിൽ ദ ഡേ ഓഫ് ദി യാഹ്വേ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമാ കാര്യങ്ങൾ. യോവേൽ 2:1 പറയുന്നുണ്ട്. യോവേൽ ഒന്ന്,
സീയോനിൽ കാഹളമൊഴിയും എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യമ്പളിക്കുകയും, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങി പോകട്ടെ.
കണ്ടോ, യഹോവയുടെ ദിവസം വരെ നടുക്കുക, സന്തോഷത്തിന്റെ ദിവസമേ അല്ല അന്ന്, ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇരുട്ടും നടുക്കവും ഭയവും ഒക്കെയാണ്. പിന്നീട് വായിക്കണമെന്നില്ല, ഉപദ്യാവിന്റെ പുസ്തകത്തിൽ അതിനെ പറ്റിയുള്ള പരാമർശമുണ്ട്, ഒരു അധ്യായമേ ഉള്ളൂ. സെഫന്യാവ് 1:14, മാലാഖി 4:1 വായിക്കണം. മാലാഖി 4:1 അത് നമുക്കറിയാവുന്ന വളരെ പരിചിതമായ ഒരു വാക്യം, അതും ഈ വാക്യം കൂടെ ഈ പത്രോസിന്റെ പഠിപ്പിക്കലും കൂടെ കണക്ഷൻ ഉള്ളത് കൊണ്ട് അതൊന്ന് വായിക്കണം. മാലാഖി 4:1.
ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും.
മതി, ആ നമുക്കറിയാവുന്ന കാര്യമാ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ നിലവിളി. അന്ന് കഷ്ടതയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സന്തോഷമൊന്നുമല്ല. അങ്ങനെ ഒരു വളരെ പേടിപ്പെടുത്തുന്ന ഒരു ദിവസമായി യഹോവയുടെ ദിവസം പഴയ നിയമത്തിലുണ്ട്. അത് എടുത്ത് പത്രോസ്ലിഹ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുകയാണ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അതാ ദ ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ ദിവസം അത് കള്ളനെ പോലെ വരും. നിങ്ങൾക്ക് അറിയാവുന്ന കർത്താവിന്റെ ദിവസം വിശ്വാസികളോട് പറയുകയാണ്. നിങ്ങൾക്കറിയാവല്ലോ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ദിവസം ഇന്നതിന്നതൊക്കെയാണ്, ചൂള പോലെ കത്തുന്ന ആ ദിവസം അത് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ, കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ്? അതായത് യേശുമ്പുരാൻ തന്നെ പുതിയ നിയമത്തിലൊക്കെ പറഞ്ഞ റഫറൻസിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. കള്ളൻ സന്ധിക്കോ പാതിരാത്രിയിലോ നേരം വെളുക്കുമ്പോഴോ എപ്പം വരുമെന്ന് അറിയാത്തത് കൊണ്ട് വീട്ടുടമസ്ഥൻ ജാഗ്രതയോടെ ഇരിക്കുകയാണെങ്കിൽ അവൻ വീട് തുരന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ നമ്മൾ എപ്പോഴും നമ്മുടെ ആത്മാവിനെ ഒരുക്കത്തോടു കൂടി ഇപ്പം കർത്താവ് വന്നാൽ പോകാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യം, ഇപ്പൊ കർത്താവ് വന്നാൽ പോകാൻ റെഡിയാണോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം അതിനു വേണ്ടി, കേട്ടോ. ഇത് പഠിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരുങ്ങണം കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ഒരുക്കമുള്ളതാണോ. ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ, കുർബാനയെ സംബന്ധിക്കുന്ന ആ ദിവസം അല്ലെങ്കിൽ അത് കഴിയുന്ന ഉടനെ നമ്മളെ വിളിച്ചാൽ ഉടനെ പോകാൻ റെഡിയാണോ, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ എന്റെ ജീവിതം പ്യുവർ ആണോ, ഞാൻ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്. ഡെഫിക്കേഷൻ എന്നുള്ളതാണല്ലോ ഇതിനകത്തെ പ്രധാന ആശയം. നമ്മൾ കണ്ട ഈ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന നമ്മുടെ ജീവിതം എത്ര വിശുദ്ധ ജീവനം നമുക്കുണ്ടായിരിക്കണോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുക. കർത്താവിന്റെ ദിവസം ഒക്കെ പോലെ വരും. അന്ന് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് മുമ്പേ നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളിൽ നിന്ന് എല്ലാത്തിനെയും കൂടെ കൂട്ടിയുള്ള ഒരു കാര്യം, ചൂള പോലെ കത്തുന്ന ആ ദിവസം ഒന്ന് വായിച്ചതുപോലെ അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇത് മുഴുവൻ വെന്തുപോകുമെന്ന് പറയുക. എന്നിട്ട് പറയുക, 11 മുതലുള്ള വാക്യങ്ങൾ ഇനി നമുക്ക് പറയാവുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ദി സെക്കൻഡ് കമ്മിങ് പ്രൊഡ്യൂസേഴ്സ് വെർച്യൂ എന്നുള്ളൊരു കാര്യമാണ്. ഈ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള നമ്മളുടെ കാര്യങ്ങൾ ചില സദ്ഗുണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെന്നുള്ള കാര്യമാണ്. 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി സെക്കൻഡ് കമ്മിങ് പ്രൊഡ്യൂസേഴ്സ് വെർച്യൂ എന്നൊരാശയമാണ്. 11 മുതൽ 17 വരെ വാക്യങ്ങൾ അതെല്ലാം കത്തിയഴിയും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമി അതുള്ള പണികൾ വെന്തുപോകും എന്ന് പറഞ്ഞിട്ട് വീണ്ടും 11 മുതലുള്ള വാക്യങ്ങൾ 11 തൊട്ട് 13 വരെ ഒന്ന് വായിക്കും.
ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുറ്റഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും രക്ഷപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജനവും വിശുദ്ധ ജീവനവും ശക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു.
ഞാൻ ഇടയ്ക്ക് ഇൻട്രസ് ചെയ്ത് ക്ഷമിക്കണം. 11 വാക്യത്തിൽ പറയുക, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞത്, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം നിങ്ങൾ എത്ര വിശുദ്ധ ജീവനം ഭക്തി ഇതെല്ലാം കർത്താവിന്റെ ആ ദിവസത്തെ പറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫിലിപ്പിയർ 1:4, 1:10 ഇവിടെ എല്ലാം യേശുക്രിസ്തുവിന്റെ നാളെന്ന് അതിനെ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്നുണ്ട്. പത്രോസ്ലീഹ ഇവിടെ കർത്താവിന്റെ ദിവസം എന്ന് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 1:4, 1:10 ഒക്കെ യേശുക്രിസ്തുവിന്റെ ദിവസം. അപ്പൊ നമ്മള് ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് പറയുക. നമ്മള് അത്രമാത്രം വിശുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം, ഇനി അടുത്തൊരു പ്രധാന ആശയമാണ് 13 വാക്യത്തിൽ പറയുന്നത്, നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, നമുക്കുള്ളത് ഈ ഭൂമിയും ഇതിലുള്ള സർവ്വ പണികളും എല്ലാം വെന്തുരുകയും ഇനി അഗ്നി കൊണ്ട് തീ കൊണ്ട് ഉപ്പിടുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീ കൊണ്ട് ഇനി ലോഹയുടെ കാലത്തുള്ള പ്രളയം പോലെ, പ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയെന്നും പറഞ്ഞാണല്ലോ മഴവിൽ അടയാളമായിട്ട് വെച്ചേക്കുന്നത്. ഇനിയുള്ളത് തീയും കൊണ്ടാണ് സെക്കൻഡ് കമ്മിങ്ങിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അന്ന് ഇത് മുഴുവൻ കത്തിയഴിഞ്ഞു പോകുന്നുള്ളതാണ്. ഇതൊക്കെ പത്രോസ്ലീഹയിലൂടെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. എന്നാൽ അതിനുശേഷം, അങ്ങനെ കത്തിയഴിഞ്ഞതിന് ശേഷം നമ്മള് വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് പുതിയൊരു ആകാശം, പുതിയ ഭൂമി, നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. ഇതും പഴയ നിയമത്തിൽ ഉള്ള ആശയം തന്നെയാണ് അത് കേട്ടോ. യെശയ്യാ പ്രവചനം 65:17 വാക്യം വായിക്കാട്ടെ. യെശയ്യാവ് 65:17.
ഇതാ ഞാൻ പുതിയ ആകാശം, പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തേത് ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല.
ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ എരിശിലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. പത്രോസ്ലീഹ ഒരു വലിയ പ്രത്യാശയായിട്ട് വീണ്ടും അവതരിപ്പിക്കുക. ദൈവത്തിന്റെ നാൾ, ദ ഡേ ഓഫ് ദി ലോർഡ് വരുന്ന ദിവസം ഇതെല്ലാം നശിച്ചു പോകും. എന്നാൽ നമുക്കോ, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ള നമുക്കോ, നമുക്ക് അവന്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട്. പഴയ നിയമത്തിൽ നാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ പുതിയൊരു ആകാശം, പുതിയൊരു ഭൂമിയുടെ വലിയ വാഗ്ദത്തം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പത്രോസ് വീണ്ടും എടുത്തിവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുതിയ ആകാശം, പുതിയ ഭൂമി എന്നുള്ളത് ധാരാളം ഇടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലീഹ പറയുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ നിയമത്തിൽ അത് കാണുന്നു. പൗലോസ്ലീഹ പറയുന്നത് കുറച്ചുകൂടെ ഒരു പ്രത്യേക ഒരു ആശയം. റോമാലേഖനം 8:19 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? റോമാലേഖനം 8:19 മുതലുള്ള വാക്യങ്ങൾ.
സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാണ് സ്വാതന്ത്ര്യവും പ്രാപിച്ചു എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ.
ഇവിടെ പറയുക, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ. നമ്മൾ ദ്രവത്വം എന്ന് പറയുന്ന അല്ലെ നശിച്ചു പോകുന്നത്, മാറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം, പദാർത്ഥമയമായിരിക്കുന്ന കാര്യം ദ്രവത്വം, ഇത് നമ്മുടെ ശരീരമാണ്. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ, ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുള്ള ആ ദൈവാത്മാവ്, അത് ഈ ദാസ്യത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കണം. എന്നിട്ട് സംഭവിക്കണം, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഹാ മായ മായ എന്ന സർവ്വതും മായ എത്രയെന്ന് സലോമോൻ പറയുന്ന ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇതൊക്കെ താൽക്കാലികം, കാണാത്തതോ നിത്യം, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ അല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. ഇതിനപ്പുറമായി നമ്മുടെ ആത്മാവിനെ നൽകിയിട്ടുള്ളതിന് മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ആയിരിക്കണമെന്ന് പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് അങ്ങനെ അവതരിപ്പിക്കുക. തേജസ് പ്രാപിക്കൂ എന്ന് പറയുമ്പോൾ പുതിയ നീതിയും പുതിയ ആകാശം പുതിയ ഭൂമി ദൈവനീതി വെളിപ്പെടുന്നത്. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ പ്ലീസ്? വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ഉള്ള വാക്യങ്ങൾ താഴോട്ട്.
ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും പുതിയ എരിശിലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആവുന്നു എന്ന് അവൻ കൽപ്പിച്ചു.
പുതിയ ആകാശം പുതിയ, അതിന്റെ പൂർത്തീകരണം എന്തെന്ന് വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹായിലൂടെ തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുക. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന, ശ്ലീഹന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന, എന്റെ സഹവൃത്തിന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യം അത് കൃത്യമാണെന്ന് അവസാനത്തെ പുസ്തകത്തിലൂടെ വളരെ കൃത്യമായി യോഹന്നാൻ ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. എന്താ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ? അവിടെ ആകാശവും ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സകല മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞു പോയി. അത് ഒഴിഞ്ഞുപോയി, ഇനി ഇല്ല, അത് നശിച്ചുപോയി. ഒരു ഒരു പേപ്പർ കഷ്ണം തീക്കാത്ത് വീണാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ അത് ഒരുപടി ചാരമായി പോയി. സമുദ്രവും ഇനിയില്ല, സമുദ്രവും ഇനിയില്ല. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സമുദ്രം, മൂന്നിൽ രണ്ട് ഭാഗമാണ് സമുദ്രം, അതും ഇല്ല. അത് ഈ ചൂട് കൂടിക്കഴിയുമ്പോൾ അതും നശിച്ചു പോകുന്നു. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അപ്പൊ നമ്മള് മണവാട്ടിയാണ്, കർത്താവ് മണവാളനാണ്, നമ്മൾ മണവാട്ടിയാണ്. അതാണ് ശേഷലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുന്ന കറ ചുളുക്കം എന്നിവയില്ലാത്ത ഉത്തമ മണവാട്ടിയായിട്ട് നമ്മളെ ഒരുക്കണമെന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇത്ര മനോഹരമായ ഒരു വാക്യമാണ്. ഓരോ മരണത്തിന് ശേഷവും നമ്മൾ വലിയ പ്രത്യാശ നമുക്ക് നൽകുന്ന കാര്യം അതാ, അവൻ അവരോട് കൂടെ വസിക്കും, ദൈവം അവരുടെ കൂടെ ഉണ്ട്, അവർ അവന്റെ ജനം അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്ന ശബ്ദം, ഇത് വിശ്വാസയോഗ്യമായ വചനമാണെന്ന് പറഞ്ഞ. അപ്പൊ അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി. ഇത് വളരെ കൃത്യമാണെന്ന് പത്രോസിലൂടെ പൗലോസിലൂടെ യോഹന്നാന്റെ വെളിപാടിലൂടെ ഒക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് നമ്മൾ എത്ര വിശുദ്ധ ജീവനം, ഭക്തി, ഇത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത്. നമ്മൾ കാത്തിരിക്കണം എങ്ങനെ? ഭക്തിയോടും വിശുദ്ധ ജീവിതത്തോടും കൂടി നമുക്ക് ഭക്തി ഉണ്ടായിരിക്കണം, വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം. അങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമി നമുക്ക് ലഭ്യമാകുമെന്ന് പത്രോസ് ലീഹായും ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ,
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതൊക്കെയായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി.
അവിടെ പറയുന്ന കാര്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂമി ഇതെല്ലാം നശിച്ചു പോകും, എന്നാൽ വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായി ദൈവത്തിന്റെ ദിവസത്തിനായി കാത്തിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ആ പുതിയ നീട്ടി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി നമുക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പി. ഇനിയും ഭക്തിയും വിശുദ്ധ ജീവനവും നയിക്കേണ്ടതിന്റെ ചില ആശയങ്ങൾ കൂടി പറയുകയാണ്. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാണ്, പുതിയ ആകാശം, പുതിയ ഭൂമി. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. പറയുന്ന കാര്യം, നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ സമൂഹത്തിൽ കറയും കളങ്കവുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് ഈ തിരുവെഴുത്തുകളെ കൊട്ടിക്കളെ താഴോട്ട് പറയുന്നുണ്ട്. ഈ എഫ് എസ് ലേഖന 5:27 ഒന്ന് വായിക്കാമോ? എഫ് എസ് 5:27.
കറ, ചുളുക്കം മുതലായവയൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
അതാ ദൈവത്തിന്റെ ആഗ്രഹം. യേശുമ്പുരാൻ മണവാളനായിരിക്കുന്ന മണവാട്ടി സഭയെ പറ്റിയുള്ള തമ്പുരാന്റെ കാഴ്ചപ്പാടിത് കറയും ചുളുക്കമൊന്നുമില്ല. വിവാഹശ്രൂഷമ്മ വായിക്കുന്നതായ ഭാഗമാണ്. അപ്പൊ കറയും ചുളുക്കവും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടെന്നുള്ളത് ഒന്ന് പത്രോസിന് നമ്മളെ കണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു എങ്ങനെ നിർദോഷവും നിഷ്കളങ്കവുമായിട്ടിരുന്നു? അവൻ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നത് പോലെ, പാപമില്ലാതെ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ നമ്മളെ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി ഇവിടെ വന്ന വശിച്ച യേശു ക്രിസ്തുവിന് പാപമില്ലാതെ ജീവിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമുക്കും അത് സാധിക്കേണ്ടതാണ്. അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും ദൈവത്വം യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും എല്ലാ പ്രതിസന്ധികളെയും വൈകാരികമായ തലങ്ങളെയെല്ലാം ഓവർകം ചെയ്തു. അതുകൊണ്ടാണ് കർത്താവ് ഉറച്ച ശബ്ദത്തോടും നിലവിളിയോടും കൂടി പ്രാർത്ഥിച്ചത്, കണ്ണുനീരോടെ പോയി പ്രാർത്ഥിച്ചത്, കല്ലറയ്ക്ക വഴിയിൽ കണ്ണുനീര് വാർത്തത്. അങ്ങനെയെങ്കിൽ അവനിൽ എല്ലാ കാര്യങ്ങളെയും യേശു തമ്പുരാൻ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, ഇതെല്ലാം നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് വളരെ, അവൻ ദൈവപുത്രനായതുകൊണ്ട് അവന് സാധിച്ചു എന്നല്ല. അവന് അവസാന നിമിഷം പ്രാർത്ഥിക്കുക പോലും ചെയ്തു. കർത്താവേ, അത്ര മനസ്സ് ബലഹീനമായി പോയ സമയങ്ങളുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. അവൻ നിഷ്കളങ്കനും നിർദോഷനുമായിട്ടിരുന്നു എങ്കിൽ നമുക്ക്, അവൻ പൂർണ്ണ മനുഷ്യനാണ് കേട്ടോ. പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1% പോലും വേറെ കളങ്കമൊന്നുമില്ല. അവൻ ദൈവമായിരുന്നത് കൊണ്ട് ഇതൊക്കെ അങ്ങ് സഹിച്ചു പോയി എന്നുള്ള ഒരർത്ഥത്തിലല്ല. അങ്ങനെയെങ്കിൽ അവൻ മനുഷ്യാവതാരം ചെയ്തതിന് അർത്ഥമില്ലെന്ന് വരും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നമ്മൾ പഠിക്കുമ്പോ അവൻ ദൈവമായതുകൊണ്ട് അവൻ കുരിശി മരിച്ചു, പിന്നെ അത് പുനരുദ്ധാനം ചെയ്യുന്നൊക്കെ അറിയാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കരുത് ഒരിക്കലും. നമുക്കത് സാധിക്കും. അവൻ എന്തൊക്കെ സാധിച്ചു, നമുക്ക് ആ ഡെയിഫിക്കേഷൻ സാധിക്കണം. അത്ര ആഴമായ അർത്ഥത്തിൽ അവിടെ പറയുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ അതിന്റെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അതേ യേശു ക്രിസ്തു ഇന്ന് എവിടെ ഇരിക്കുന്നു, അതേ ഇടത്ത് ചെന്നിരിക്കുവാനുള്ള അവസരം നമുക്കുമുണ്ട്. അതിൽ നിന്നൊട്ടും കുറവില്ലാതെ നമുക്കും ആ വിശുദ്ധ ജീവനം, ഭക്തി ോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് സാധിക്കുമെന്ന. അപ്പൊ യേശു ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടാണ്. സഭാമക്കൾ എന്ത് ചെയ്യണം? കറാ ചുളുക്കം എന്നിവ ഇല്ലാതെ ഇരിക്കണം. അതായത് വിശുദ്ധ ജീവനം നയിക്കുമ്പോ നോ എന്ന് പറയേണ്ടതിനോട് നോ എന്ന് പറയാൻ പറ്റണം. അത് വളരെ ശക്തമായിട്ട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ കളങ്കം പറ്റാതെ കാത്തുകൊള്ളണമെന്ന് യാക്കോബ് സ്ലീഹ, അതൊക്കെ യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ലോകത്തിന്റെ കളങ്കം പറ്റാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ദീർഘ സമാധാനത്തോടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സമാധാനത്തോടെ കാണുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദിവസം വരുമ്പോൾ അസമാധാനത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് കമ്മിങ് വരുന്ന സമയത്ത് അന്ന് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, ഈ മലകളോട് ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീരെന്ന് പറയും. അങ്ങനെയൊക്കെ ശക്തമായ ഉദ്ബോധനങ്ങളാണ് മത്തായി സ്ലീഹായുടെ സുവിശേഷം 24 അധ്യായത്തിലൊക്കെ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അസമാധാനത്തിന്റെ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതുതന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാതി ജാതിയോടും വംശം വംശത്തോടും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ മുഴുവൻ, നിങ്ങൾക്കറിയാവില്ല, ഇപ്പൊ അസീറിയൻസിനെ ഒക്കെ 250-300 പേരെ പിടിച്ചോണ്ട് പോയേക്കുന്നത്. നമ്മുടെ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചസിലെ 21 പേരെയാണ് രക്തസാക്ഷികളായിട്ട് മാറിയത്. നിങ്ങളാ വെളിപാട് പുസ്തകം 6:9 വാക്യം ഒന്ന് വായിച്ച്, വെളിപാട് 6:9.
അവൻ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിങ്കൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറപ്പ് നിലകൊള്ളിച്ചു. ഓരോരുത്തരും വെള്ളം നിലയങ്കി കൊടുത്ത് അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപുരുഷന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി.
എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ കൃത്യമായി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. 21 പേരുടെ ആത്മാക്കള് അവിടെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി, ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം, തങ്ങളുടെ ജീവിതം ക്രിസ്ത്യാനിയാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അറുക്കപ്പെട്ടവർ. നോക്കൂ എത്ര കൃത്യമായി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും. അവരുടെ ആത്മാക്കള് കർത്താവിനോട്, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി നീ എത്രത്തോളം പ്രതികാരം ചെയ്യാതിരിക്കും, അവർക്ക് വെള്ളം ജയിക്കുന്നവന് ഞാൻ വെള്ളം നിലയങ്കി കൊടുക്കും. ഇതൊക്കെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജയിക്കുന്നവന് ഞാൻ വെള്ളം നിലയങ്കി കൊടുക്കും. അങ്ങനെ വെള്ളം നിലയങ്കി കൊടുത്തിട്ട് അവരോട് പറയുക, ഇനിയും കൊല്ലപ്പെടാനുണ്ട് കുറെ പേര്, മനസ്സിലായി? അപ്പം ഈ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ അസമാധാനത്തിന്റെ, അതിപ്പോ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അസമാധാനത്തിന്റെ ദിവസങ്ങളുണ്ടാകും. നമ്മളെ ഇങ്ങനെ പല കത്തിക്കും. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കാം കേട്ടോ, ഈ പ്രസംഗിക്കുന്ന PC ജോർജ് അച്ഛനെ, അല്ലെങ്കിൽ നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന നമ്മളെ കൊലക്കത്തിക്ക് മുൻപിൽ നിർത്തുമ്പോ നമ്മൾ എന്ത് സാക്ഷ്യം പറയും? ഇതാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക കാര്യങ്ങൾ, നാളെ എനിക്ക് നിങ്ങൾക്കും ഇത് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ സാക്ഷ്യം? അതോ അവരുടെ കൊലക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുമോ? ഇത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവനവും ഭക്തിയോടും കൂടി വിശ്വാസികൾ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കണമെന്നുള്ള പ്രബോധനമാണ് പത്രോസ് ലേഖനയിലൂടെ ഇവിടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിച്ചിട്ട് താമസിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. എന്റെ ദീർഘക്ഷമയാ, നമ്മൾ പറയുന്ന പോലെ താമസമല്ല, അത് ദീർഘക്ഷമയോടെ അവൻ കാത്തിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ വിശുദ്ധമായി, നിങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങൾ നമ്മളിങ്ങനെ നോയമ്പുണ്ട് ഉപവാസം ഉണ്ടെന്നൊക്കെ പറയാം, നമ്മളൊരു സേഫ് സോണിലാണെങ്കിൽ നമുക്ക് ആർക്കും വേറെ പ്രശ്നങ്ങളില്ല. അമേരിക്കയിലെ ഒരു ഭൂകമ്പവും 2 ദിവസം കറണ്ട് ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചതാ പ്രശ്നങ്ങൾ. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ അതിന്റെ ചില പ്രതിസന്ധികളിലൂടെ ഇന്ന് 1 മണിക്കൂർ ഇവിടെ, 1 മണിക്കൂർ പോലും ഇല്ല, ഒരു 15 നിമിഷം ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു, വെള്ളം ഇല്ലാതെ വന്നു. കറണ്ടൊന്നും പോയില്ല, വെള്ളം ഇല്ലാതെ, ഒരു ഇവിടെ എന്തോ പണിയായതുകൊണ്ട് ഒരു ബെഞ്ച് വെള്ളം ഇല്ലാതായി. ഞാൻ ഓർക്കുമായിരുന്നു, ഇരുന്നിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു ഒരു കാര്യം, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ വിഷയങ്ങൾ. ആലോചിച്ച് നോക്കൂ, ഒരു ഭൂകമ്പം വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കാനായിട്ടല്ല, എപ്പോഴും അതാ കള്ളനെ പോലെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടെ എപ്പോഴും. ഇന്നൊരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ, അല്ലെ നാളെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടായാൽ ഏത് രീതിയിൽ നമ്മൾ ദൈവത്തെ വിളിക്കും? അതുപോലെ ചങ്ക് പൊട്ടി എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഈ നൊയമ്പ് ഉപവാസങ്ങളോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങൾ പരീക്ഷ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്തു എനിക്ക് പ്രശ്നമല്ല, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കണം. ഇനി മുതൽ കുമ്പിട്ട് നമസ്കരിക്കണം, നിങ്ങളുടെ മുട്ടൊടിഞ്ഞു പോട്ടെ, എന്നാലും പ്രശ്നമില്ല. ദൈവസന്നിധി കണ്ണുനീരോടെ ജാഗ്രതയോടെ അപേക്ഷിക്കേണ്ട സമയങ്ങളായത്. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പുറകിലേക്ക് നിൽക്കരുത്. അത് ഇത് വളരെ ശക്തമായി നമുക്ക് അടുത്തിത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് ഓർക്കുക. അതുകൊണ്ട് കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ടോ, ആ ഉത്സാഹം, ആ ഒരു എരിവ്, നമ്മളൊരു സെലക്റ്റായിട്ട് മാറണം. ആ ഒരു കാര്യത്തിൽ ഒരു ഒരു സെലസ്സായിട്ടുള്ള ഒരു ചിന്താഗതി, നമ്മുടെ ഒരു തീക്ഷ്ണത നമുക്കുണ്ടാവണം. നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കണം. വീണ്ടും 15-ാം വാക്യത്തിൽ പറയാം, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. പൗലോസ്ലിഹ ഈ സെക്കൻഡ് കമ്മിനിങ്ങിനെ പറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അതിന്റെ അർത്ഥം അന്ന് പൗലോസിന്റെ ലേഖനങ്ങൾ ഓൾറെഡി സഭകളിലൊക്കെ പ്രിവെയിൽഡ് ആണ്, പോപ്പുലറാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ അക്കാലത്ത് സഭകളിൽ പ്രചരിച്ചിരുന്നു. പത്രോസും ആ ലേഖനങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പത്രോസ് അത് വായിച്ചിട്ട് പറയുകയാണ്, അതിൽ ഗ്രഹിപ്പാൻ ചിലതുണ്ട്, പ്രയാസമുള്ള ചിലത്. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച പോലെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് തേജസ്സോടെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല. ഷണ്ണൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു വ്യാഖ്യാനി ഇല്ലാതെ എനിക്ക് അങ്ങനെ ഇത് മനസ്സിലാകാൻ സാധിക്കുന്നില്ല, ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ നമ്മളിത് വായിച്ചു വെറുതെ വിടാതെ പ്രയാസമുള്ളത് ഉണ്ട്. അങ്ങനെ പ്രയാസമുള്ളതുണ്ട് ഉള്ളത് കൊണ്ട് ചിലരെ അത് വ്യാഖ്യാനിക്കാനായിട്ട് വരും. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ സഭ ഒരിക്കലും അത് അനുവദിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാവർക്കും വേദവസ്തം വ്യാഖ്യാനിക്കാനുള്ള ഒരു ഒരു അധികാരം ദൈവനിബ്രാൻ നൽകിയിട്ടില്ല, സഭയിലൂടെ നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പത്രോസ് എതിർത്ത കാര്യമായി. വരുന്നവൻ വരുന്നവനെ എടുത്ത് വേദവസ്തം അങ്ങ് വ്യാഖ്യാനിച്ച് അവന് ഇഷ്ടമുള്ള പോലെ ഒരു സഭയുണ്ടാക്കി കുറെ തിയോളജി പറയും. ഞാൻ പറഞ്ഞില്ലേ, സഭയുടെ ഇന്ന് വരെയുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ റിഫോർമേഷൻ ഉണ്ടായി. അന്ന് മാർട്ടിൻ ലൂതറോ കാൾവിനോ സിംഗ്ലിയോ ഒന്നും സ്വപ്നം കാണാത്ത കാര്യങ്ങൾ അതിനുശേഷം ഉണ്ടായി. അതിനുശേഷം പിന്നെ അതിനകത്ത് പൗരോഹിത്യം ഉണ്ടായിരുന്നു, ശിശുസ്നാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നവന്മാർ പറഞ്ഞു സ്നാനവും വേണ്ട, പൗരോഹിത്യവും വേണ്ട, പ്രായമായവരുടെ സ്നാനം മതി എന്ന് പറഞ്ഞു എല്ലാവരും പുരോഹിതരാന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധക്കോസ് പ്രസ്ഥാനം ഉണ്ടായി. ബന്ധക്കോസ് പ്രസ്ഥാനത്തിന് ശേഷം ഇതിനിടയ്ക്ക് എന്തെല്ലാം തരികിടകൾ ഉണ്ടാകുന്നു. ഇപ്പം ദൈവത്തിന് അവസാനം വന്നിട്ട് വിശുദ്ധ കുർബാന അടുക്കള വെച്ച് പെണ്ണുങ്ങൾ ഉൾപ്പെടെ നടത്തണമെന്ന് പറയുന്ന വിഡ്ഢിത്തം വരെ, വിഡ്ഢിയാന്മാർ വരെ, പോഷന്മാർ വരെ, പൗരോസ്ലിഹയുടെ ഭാഷയിൽ പറഞ്ഞ മൈക്കിൾ വരെ ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളതൊന്ന് ഒരു ഉത്സാഹത്തോടുകൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഈ തിരുവചനത്തിനെ തങ്ങളുടെ നാശത്തിനായിട്ട് കൂട്ടിക്കളയരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയ ഗ്രൂപ്പുകളൊക്കെ കൂടിയിട്ട് എവിടുന്നേലും എന്തെങ്കിലും കേട്ടിട്ട് ഉടനെ എടുത്ത് വ്യാഖ്യാനിക്കും, നിങ്ങളുടെ നാശത്തിന് ഇവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യമല്ലേ, അതെനിക്ക് പ്രബോധിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ സഭയ്ക്ക് അതിനോടുള്ള കാഴ്ചപ്പാട് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ പഠിപ്പിക്കാൻ പോകാവൂ. എനിക്കറിയാം ഒത്തിരി പേര് ഈ ഉത്സ്രാവണത്തെ പറ്റിയും സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയും പിന്നെ പിന്നെ മില്ലനിയത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കതൊരു സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചെയ്യരുത് കേട്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് പഠിക്കും. ഓർത്തോ ചിന്താഗതി എന്ത്, ഇതെന്നാ ഈ ഉത്സ്രാവണം ഉണ്ടായെന്നെങ്കിലും നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് തപ്പി നോക്കിയേ, ചാരലും വല്ല പോഷത്തരം പറഞ്ഞെന്ന് പറഞ്ഞ് ചുമ്മാ എടുത്ത് പഠിപ്പിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തങ്ങളുടെ നാശത്തിനായിട്ട് അത് കൂട്ടിക്കളയരുതെന്ന് പറയുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേദവസ്തുവത്തിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ നാശത്തിനായിട്ട് കൂട്ടിക്കളയാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. അത് ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കുന്നവർക്കുണ്ടാകേണ്ടതായ ഒരു ഗുണമായിട്ടാണ് ഇവിടെ പറയുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപുകൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എനിക്കും അതേ പറയാനുള്ളൂ, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകരുത്. എബ്രായ ലേഖനം 3:1 നമ്മൾ വായിച്ചതാ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, നമ്മളിങ്ങനെ എങ്ങോട്ട് ഒഴുകണമെന്ന് നോക്കിയിരിക്കുക. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പുതിയൊരു തിയോളജി പറഞ്ഞ ഉടനെ നമ്മൾ അതിനെ പുറകെ പോകാനായിട്ട് നിൽക്കുക. സ്വന്തം സ്ഥിരത, ആ സ്ഥിരത വിട്ടു പോകരുത്. 2 തീമോത്തിയോസ് 3:14 14-15 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്കുക, അവിടെ നിൽക്കാനാ പറഞ്ഞു. പുതിയ പുതിയ പഠനങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകരുത്. ഇത് വളരെ ശക്തമായി തിരുവചനത്തിൽ ഓർപ്പിച്ചേക്കണം, സ്ഥിരമായിട്ട് നിൽക്കണം, ഒഴുകിപ്പോകരുത്. ബാല്യം മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിശ്ചയം പ്രാപിച്ചിട്ടുള്ളതിൽ നിലനിൽക്കണം. പുതിയ പുതിയ ഡോക്ടറിൻസ് കേൾക്കുമ്പോൾ, ഈ വേദവസ്തുവം തന്നെ എടുത്ത് ഇങ്ങനെയുള്ള നാശത്തിനായിട്ട് കൂട്ടിക്കളയുന്ന വാക്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകരുത്. ഇത് ജാഗ്രതയോടുകൂടി ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ വിശ്വാസിക്കുവേണ്ട ഉത്തരവാദിത്തങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങളുടെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും അതൊക്കെ വളരെ പോസിറ്റീവാ, സ്വർഗത്തിൽ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. വരുന്നവരെ എല്ലാം വിളിച്ച് കാക്ക് കൊടുത്ത് സുവിശേഷം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നെഗറ്റീവാ, മാർക്ക് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് സുസ്ഥിരമായി നമുക്കതിൽ നിലനിൽക്കാൻ സാധിക്കണമെന്നുള്ളതാ. വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. കഴിയുമെങ്കിൽ അതാ ഒന്ന് വായിച്ച് മത്തായിയുടെ സുവിശേഷം 24:23 വാക്യം വായിച്ച്. നമ്മൾ നേരത്തെ ഒന്ന് വായിച്ച, എന്നാലും ഒന്നുകൂടെ വായിച്ച്, കുഴപ്പമില്ല. 24:23 അതിന്റെ ഒരു ശകലം മുൻപിൽ നേരത്തെ ഒന്ന് വായിച്ചേ, ഒരു വാക്യം കൂടെ വായിച്ച്. ആ
നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. മൃഗർമാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോടില്ല.
അന്ന് ആ നാളുകൾ എന്ന് പറയുന്നത് ദ ഡേ ഓഫ് യാഹുവേ, കേട്ടോ, ദ ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ നാളുകളെ പറ്റി 24 പറയുന്നേ. അത് അത് അതാ ഇതിനകത്ത് മേളി പറയുന്നുണ്ട്. പിന്നെ അന്ന് യഹൂദയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ള എടുക്കേണ്ടതിന് ഇറങ്ങരുത്, വയലിലുള്ളവർ വസ്ത്രം എടുക്കുവാൻ മടങ്ങിപ്പോകരുത്, ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കണ്ടോ, ഇത് ഡേ ഓഫ് ദി ലോർഡ്, ഇതിനെപ്പറ്റി കർത്താവിന്റെ പ്രവചനമാണ്, കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപം അത്രമാത്രമാണെങ്കിൽ ഒരുത്തൻ പോലും രക്ഷിക്കപ്പെടത്തില്ല. വ്രതന്മാർ നിമിത്തവും ആ നാളുകൾ ചുരുങ്ങും. നല്ല പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഞാനതായി പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം ഓർത്ത്, പ്രത്യേകിച്ച് ഈ ഐസിസിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കാരണമായി തീരണം. പ്രിയമുള്ളവരെ, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചുകാരെ കൊന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് മറ്റാരും, നമ്മൾ തീർച്ചയായിട്ടും ഞാനും അത് പ്രൊമോട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഞാനും അങ്ങനെ ചെയ്യാറുള്ള ആളാണ്. പക്ഷേ അത് മാത്രം പോരാ, നമ്മൾ കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വൃദ്ധന്മാർ നിമിത്തമാണ് ആളുകൾ ചുരുങ്ങും. അന്ന് അന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ആരാലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. എന്ത് പറയും, എന്റെ കുപ്പിയിലാ ക്രിസ്തു, അപ്പുറത്തെ കുപ്പിയിലാ ക്രിസ്തു, അപ്പുറത്തെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു എന്നും വിശ്വസിക്കും. ഇതൊക്കെ കൃത്യമല്ലേ പറഞ്ഞേക്കുന്നേ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് നിങ്ങള് ഈ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. സ്വയമായ ക്രിസ്തു എന്ന് ഫോൾസ് ക്രൈസ്റ്റ് എന്ന് ഉള്ളത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കള്ളക്രിസ്തുക്കൾ എന്നുള്ള അടിച്ചു കൊടുത്താൽ സ്വയം ക്രിസ്തു ആണെന്ന് പറയുക, അതിന്റെ പിന്നാലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പോവുകയും ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് ജനങ്ങൾ പോകുന്നു. ശാന്തമ്മ ദൈവമാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തിരിക്കുന്നു, നമ്മുടെ അച്ഛന്മാര് പോകുന്നു അതിന്റെ പുറകെ. ഇത് ഈ അവസാന കാലങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കാണുമ്പം നമ്മൾ ആ ദിവസത്തെ നമ്മൾ ഓർക്കണം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്നുള്ളതാണ്, കേട്ടോ. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി, ആ വ്രതന്മാരാ സ്ഥിരമായി നിലനിൽക്കുന്നവർ, സത്യവിശ്വാസം തിരിച്ചറിഞ്ഞ അതിന് അവരെ തെറ്റിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളവും കാണിക്കും. അങ്ങനെ ഒരു സംഭവമാണ് ചോദിക്കുന്നേ. ഓർത്തഡോക്സിൽ എന്ത് അത്ഭുതം നടക്കുന്നു? ദേ അങ്ങേ പറയ പോയ അത്ഭുതം നടക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് പറയുക, ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്, മിന്നൽ കിഴക്ക് എന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്ന് പറയുന്നതായ കാര്യം. അതുകൊണ്ട് ഈ തെറ്റായ തിരുവെഴുത്തുകള്, വ്യാഖ്യാനങ്ങള്, അത്ഭുതങ്ങൾ, അടയാളങ്ങള്, വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്. അതാണ് വിശുദ്ധ ജീവനം നമ്മൾ നയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ത്രെറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വിശ്വാസ സ്ഥിരതയിൽ നിലനിൽക്കാൻ സാധിക്കണമെന്ന് പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ്. 11 മുതൽ 17 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്ന എക്സ്പെക്ടേഷൻ ഓഫ് ദി സെക്കൻഡ് കമ്മിങ് പ്രൊഡ്യൂസസ് വെർച്യു. നമുക്ക് പുതിയൊരു ആകാശം പുതിയ ഭൂമിയൊക്കെ വെച്ചിരിക്കുന്നു. ഇതിനിടയ്ക്കെല്ലാം ഇത് നമ്മൾ ഓർത്തിരിക്കണമെന്നുള്ളത് പറയുകയാണ് പത്രോസ്ലിഹ. നമ്മൾ കണ്ട കാര്യങ്ങൾ 18 ഞാൻ വരാം. കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചുരുക്കാവുന്നതേ ഉള്ളൂ. 1:1-2 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. അത് നിങ്ങൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ തന്നെ നോക്കിയാൽ മതി, എഴുതിയെടുക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകാം, അതൊന്ന് റാപ്പപ്പ് ചെയ്യുകയാണ്. ഗ്രീറ്റിംഗ്സ് ആണ് 1 മുതൽ 1:1-2 വാക്യങ്ങൾ. 1:3-21 വരെയുള്ള വാക്യങ്ങൾ ട്രൂ നോളജ് ഡെയ്ഫൈസ് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയൊക്കെ, ചിന്താവിഷയമൊക്കെ, തീമൊക്കെ അതിനകത്താണ് വരുന്നത്. നമ്മൾ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളതാണല്ലോ, അതെല്ലാം അതിനകത്താണ് വരുന്നത്. പിന്നീട് പറയുന്നത് 1 പന്ത്രണ്ട് മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, ഒന്നാം അധ്യായത്തിന് 3 മുതൽ 11 വരെയുള്ള, 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിനകത്ത് ഒന്നാമത്തെ പാർട്ടിൽ ഡെയിഫിക്കേഷൻ, പാർട്ടേക്കിംഗ് ഓഫ് ഗോഡ്, അതാണ് ഒന്നാം അധ്യായം 3 മുതൽ 11 വരെ വാക്യങ്ങൾ. രണ്ടാം ഭാഗം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ട്രൂ നോളജ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അതാണ് ട്രൂ നോളജ് എന്നുള്ള ഒന്നാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, 21 വരെയുള്ള വാക്യങ്ങളിലെ രണ്ട് ഭാഗങ്ങൾ. പിന്നെ പറയുന്നത് ഫോൾസ് നോളജിനെ പറ്റിയാണ് പറയുന്നത്. ഫോൾസ് നോളജ് ഡിസ്ട്രോയ്സ് അസ്, 2 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആ 22 വരെയുള്ള വാക്യങ്ങളെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ദ മെത്തേഡ്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, 2 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ, കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ എന്തൊക്കെ ചെയ്യുന്നു. ദ എൻഡ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, 2 അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങൾ. ദ ക്യാരക്ടർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, 2 അധ്യായത്തിന്റെ 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദ ട്രാജഡി ഓഫ് അപ്പോസ്റ്റസി, സത്യവിശ്വാസ സ്ഥിരത വിട്ട് അസ്ഥിരരായി പോകുന്നവർക്കുണ്ടാകുന്ന ട്രാജഡി എന്താണ്, അതാണ് 2 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ. ഇന്നത്തെ ഒരു പ്രധാന ഹെഡിങ്, 3 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എഴുതുവാണെങ്കിൽ ദ ഡോക്ടർ ആൻഡ് ഇഷ്യൂ, ദ സെക്കൻഡ് കമ്മിങ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് 3 അധ്യായത്തിൽ 1 മുതൽ 17 വരെ വാക്യങ്ങളിൽ. അതിനെ ഒരു രണ്ട് ഭാഗമായിട്ട് തിരിച്ചാൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സെർട്ടനിറ്റി ഓഫ് ദ സെക്കൻഡ് കമ്മിങ് ബ്രിങ്സ് കംഫോർട്ട് എന്നുള്ള കാര്യമാണ്. കർത്താവിന്റെ 2-ാമത്തെ വരവ് സ്ഥിരമായതുകൊണ്ട് നമുക്കത് ആശ്വാസത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ. സമാധാനത്തോടെ വിശുദ്ധ ജീവനം കഴിക്കുന്നുവെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്കുണ്ട്. പിന്നെ പറയുന്ന 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എക്സ്പെക്ടേഷൻ ഓഫ് ദി സെക്കൻഡ് കമ്മിങ് പ്രൊഡ്യൂസസ് വെർച്യൂ എന്നുള്ള കാര്യം, അതും അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ്. കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ നമുക്ക് സദ്ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടിടയാകട്ടെ എന്ന് ഓർപ്പിക്കുക. പിന്നീട് കൺക്ലൂഡിംഗ് ഡോക്സോളജിയാണ് 3-ാം അധ്യായം 18-ാം വാക്യം. എന്താണ് അവിടെ പറയുന്നത്? 18-ാം വാക്യം വായിച്ചാട്ടെ.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ.
വളരുക, നിങ്ങൾ വളരുക എങ്ങനെയാ? കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. ഈ പരിജ്ഞാനം എന്നുള്ളത് എപ്പിഗ്നോസിസ് എന്നുള്ള വാക്കൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണല്ലോ, ഈ പരിജ്ഞാനം. ആ എപ്പിഗ്നോസിസിൽ നമ്മൾ വളർന്നു വരുവാനായിട്ട് ഇടയാകണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതായ കാര്യമാണ്. ഈ ഡോക്സോളജിക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്തോത്രഗീതത്തോടു കൂടിയാണ് ഇത് എൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. എൻഡപ്പ് വിത്ത് എ പ്രൈസ് സോങ്, ഒരു ഒരു പ്രൈസോട് കൂടിയാണ് ഇത് എൻഡപ്പ് ചെയ്യുന്നത്. പൗലോസ്ലിഹായ അല്ലെങ്കിൽ മറ്റൊരു ലേഖനങ്ങളിലും ഒന്നും കാണാത്ത പോലുള്ള ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഇത്. ബാക്കി എല്ലാത്തിലും മറ്റ് ലേഖനങ്ങളിലൊക്കെ ആശീർവാദമാണ്, ബെനഡിക്ഷനാണ് ഉള്ളത്. ഇതിനകത്തും പിന്നീട് യൂദായുടെ ലേഖനത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഉപസംഹാരം കാണുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, യൂദായുടെ ലേഖനവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. സെക്കൻഡ് പീറ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു മറ്റുള്ളവർക്കൊക്കെ ബെനഡിക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒരു പ്രൈസ് ആ കേട്ടോ, ഒരു സ്തോത്രഗീതത്തോടുകൂടിയാണ്. കൃപയിലെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വളരും എന്നുള്ള ആഹ്വാനം പറഞ്ഞിട്ട് അവൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മഹത്വം, ആമേൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നതായ കാര്യം, അധർമ്മികളുടെ കെണിയിൽ വീണു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ആ ക്രിസ്തുവിന്റെ കൃപയിലും യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും നമ്മൾ വളരണം എന്നുള്ള ഒരു കാര്യമാണ്. ലൂക്കോസിന് സുവിശേഷം 22:31 പെട്ടെന്ന് ഒന്ന് വായിക്കാം. ലൂക്കോസ് 22:31. ഈ ഒരു ആഹ്വാനം പത്രോസ് ശ്ലീഹായ്ക്ക് അമ്മയെ കർത്താവ് കൊടുത്ത, എന്താ ശിമോനെ ശിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചു, ഒരു സമയം നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഈ ഒരു കാര്യം പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായി പത്രോസ് ലീഹ സഹോദരന്മാരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ആശയത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. ശിമോനെ ശിമോനെ സാത്താൻ, കാരണം ശിമോന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ ധാരാളം വീണുപോകാവുന്ന അവസരങ്ങൾ ഉണ്ടായതാ. എന്നാൽ അതിൽ നിന്നെല്ലാം ഉയർന്ന് ഇന്ന് വിശ്വാസ സ്ഥിരതയോടുകൂടി നിൽക്കുന്ന പത്രോസ് ലീഹ മറ്റുള്ളവരെയും കൂടി പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഒരു ലേഖനം ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇന്നും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളും പത്രോസിന്റെ സഹോദരന്മാരായി, ക്രിസ്തുവിന്റെ സഹോദരന്മാരായിട്ട് തീർന്നിരിക്കുക. അതുകൊണ്ട്
ഇവിടെ ഓർപ്പിക്കുക. പൗലോസ് ലീഹായും ഉപദേശിക്കുന്ന കാര്യം ക്രിസ്തുവേശിയുള്ള കൃപയിൽ ശക്തിപ്പെടുക എന്ന് പൗലോസ് ലീഹായും ഉപദേശിക്കുന്ന കാര്യമുണ്ട്. പത്രോസ് യേശുവിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ കാണാം. യേശു കർത്താവിന്റെ രക്ഷിതാവും എന്ന നിലയിൽ അവിടെ മഹത്വത്തിന് അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. മഹത്വം യെശയ്യാവ് 42:8 ഒന്ന് പെട്ടെന്ന് വായിച്ചു. യെശയ്യാവ് 42:8
ഞാൻ യഹോവ അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല.
ഞാൻ എന്റെ മഹത്വം വേറൊരുവിന് വിട്ടുകൊടുക്കുകയല്ല, ഇത് യഹോവ പറഞ്ഞേക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മള് യഹോവയ്ക്ക് മഹത്വം കൊടുക്കണം. നമ്മൾ എപ്പോഴും യഹോവയ്ക്ക് മാതാണ് ഇവിടെ കാണുന്നത്. അവൻ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും മഹത്വം ആമേൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് പത്രോസ് ലേഖനം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ യഥാർത്ഥ പരിജ്ഞാനത്തിൽ വളരുക. ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്, ഡിവൈൻ നേച്ചർ, അതിന് നമ്മൾ പാർട്ടേക്കേഴ്സ് ആകുക. ഫോൾസ് ടീച്ചേഴ്സിനെ തിരിച്ചറിയുക. സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. ഇത് കർത്താവിന്റെ വരവ് താമസം എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും താമസമല്ല. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെയുള്ളൂ. നമ്മൾ വീണ്ടും സെർട്ടനിറ്റിയോട് കൂടി ഇരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചേർത്ത് ചിന്തിച്ച് കറയും ചുളുക്കോ ഇല്ലാതെ വിശുദ്ധ ജീവിതം നയിക്കുക. ഉത്സാഹത്തോടു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് പത്രോസ് ദൈവത്തിന് മഹത്വം കൊടുത്ത് അത് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ ഈ പത്രോസ് ലീഹായുടെ സെക്കൻഡ് എപ്പിസ്റ്റിലിനെ പറ്റിയുള്ള ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാനിടയാകട്ടെ. എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
വളരെയധികം ഞങ്ങൾ ആസ്വദിച്ച ഒരു ക്ലാസ്സാണ് ഈ സെക്കൻഡ് പീറ്റർ. അതുപോലെ അച്ഛൻ ഇനി അടുത്ത ആഴ്ച തൊട്ട് അന്നാമേൻ പാസ്റ്റർ പഠിപ്പിക്കാമെന്നാണ് ഏൽപ്പിക്കുന്നത്. യോഹന്നാന്റെ 1-3 ലേഖനങ്ങൾ രാജേഷച്ചൻ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് രാജേഷച്ചൻ്റെ ക്ലാസ്സും അധികം 1-2-3 ക്ലാസ്സും കൊണ്ട് സെക്കൻഡ് ഫോം വരെ തീരും. അത് കഴിഞ്ഞ് നമ്മൾ ജോണിന്റെ ലേഖനം തുടങ്ങുന്നതായിരിക്കും. അടുത്ത വ്യാഴാഴ്ച രാജേഷത്തിന് ക്ലാസ് എടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ടീം ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മള് ഫ്ലോമോ ഐസക് ജോർജ് അച്ഛനെ ക്ഷണിച്ചിട്ടുണ്ട്. ഫീനിക്സ് സെന്റ് തോമസ് പള്ളിയിൽ വികാരിയായിട്ടിരിക്കുന്ന ഫ്ലോമോ അച്ഛൻ നമ്മുടെ ഈ സെക്കൻഡ് പീറ്റർ 1:4 നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവയിൽ ആ ടീമിനെ പ്രസന്റ് ചെയ്യാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 1 മണിക്കൂർ നേരം അച്ഛൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ ഈ മാർച്ചൊക്കെ തൊട്ട് പള്ളികളിലും കോമ്പറ്റീഷൻ തുടങ്ങുന്ന മൂലം ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും സാധാരണ കയറുന്നവർ കൂടാതെ ബാക്കിയുള്ളവരെ കൂടി ഇവരും ഒന്ന് അറിയിക്കുക. ഞാൻ ഇമെയിൽ അയക്കുന്നുണ്ട്. ഇവരും അറിയിക്കണമെന്ന് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ എസ്എ കോമ്പറ്റീഷൻ ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് നടക്കുകയാണല്ലോ. നല്ലൊരു രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. തിരുമേനിയോടുള്ള ഭയഭക്തി മൂലം ആയിരിക്കാം ഇത്രയും പേര് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇത്രയും പേര് തിരുമേനിയെ കുറിച്ച് പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ 2 ദിവസങ്ങളെയും വളരെ ബാഡ് വെതർ ആകാൻ ചാൻസ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അവിടൊക്കെ പരീക്ഷയ്ക്ക് ഒരു തടസ്സവും വരാതെ ഈ കോമ്പറ്റീഷൻ എഴുതാൻ ആളുകൾ വരുവാനൊക്കെ ഉണ്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തിരിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എസ്സേ എഴുതുന്നവർക്ക് പ്രത്യേകിച്ചു. അത്രേ ഉള്ളൂ.
പരിശുദ്ധ പിതാവ്, വിശുദ്ധ ഗുണനിധി, തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്തരാജയമുള്ള ശ്രീബായൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളെ ഞങ്ങളെ ശമിച്ചു കൊള്ളണമേ. ദിവമായ കർത്താവ്, നേരവക്കലും കാലവക്കും എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ചിറയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. ബർഹിമോർഗത്രോത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ദൈവമേ. ഞങ്ങളെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഞങ്ങളുടെ ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.